സഭ ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെടുമ്പോൾ മഹാപീഠനം ആരംഭിക്കും. ഉൾപ്രാപണം എന്ന ഒരു സംഭവത്താൽ കൃപയുടെ നാൾ അവസാനിക്കും, യഹോവയുടെ നാൾ ആരംഭിക്കും. അത് ഒരു ദിവസം അടയ്ക്കുകയും വേറൊന്ന് തുറക്കുകയും ചെയ്യുന്നു.
ട്രാൻസ്വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശ വചന പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആശയില്ലാത്തവർക്ക് പ്രത്യാശയും തകർന്ന ജീവിതങ്ങൾക്ക് പുതുജീവനും പുതുവഴിയും ദൈവവചനത്തിൽ ലഭ്യമാണ്. ലോകം അസ്ഥിരതയിലേക്കും അസമാധാനത്തിലേക്കും ജനങ്ങളെ നയിക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ള നിത്യരക്ഷയിലേക്കുള്ള വാതായനങ്ങളെ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്നും ഈ വചനം പഠിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ദൈവവുമായുള്ള കൂട്ടായ്മ പാപികളായ മനുഷ്യന് ലഭിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഓരോരുത്തരും ദൈവമക്കളാകണം. യേശു കർത്താവ് മാത്രമാണ് തന്നിൽ തന്നെ സമാധാനം ഉണ്ടായിരുന്നവൻ. അവിടുന്ന് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. യേശുവിൽ നിന്നും മാത്രമേ ലോകത്തിന് സമാധാനം പ്രാപിക്കുവാൻ കഴിയൂ. ഈ ആയുസ് സമാധാനപൂർണമാക്കും എന്ന് മാത്രമല്ല, അവൻ നമുക്കൊരു വലിയ പ്രത്യാശയും നൽകും. നാം ഈ ഭൂമിയിലെ കഷ്ടങ്ങളിലും പ്രശ്നങ്ങളിലും അവസാനിക്കേണ്ടവരല്ല എന്ന പ്രത്യാശ. നാമും ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും എന്ന വലിയ പ്രത്യാശ. ഇതൊക്കെ കെട്ടുകഥകളല്ലേ? മനുഷ്യർ ഉയർക്കും എന്നൊക്കെ പറയുന്നത് വെറുതെ മനുഷ്യനെ കബളിപ്പിക്കുവാനല്ലേ എന്നൊരാൾക്ക് വാദിക്കാവുന്നതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിച്ചതിനാൽ അതുപോലെ അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും മരണത്തെ വിട്ടുയർക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ആയുസ്സിലെ കഷ്ടങ്ങൾ താൽക്കാലികമാകുന്നു എന്നും കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ഇരിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ദൈവമക്കളും അവനോടൊപ്പം നിത്യകാലം ജീവിക്കുമെന്നും അറിയുന്നതല്ലേ നമ്മുടെ സന്തോഷം? അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നാം അന്തമില്ലാത്ത ഒരു ദുഃഖത്തിൽ തളർന്നുപോകരുത്. ജീവിതത്തിൽ ഓരോന്നും പ്രതികൂലമാകുമ്പോൾ, ലോകസംഭവങ്ങൾ വളരെ മോശമായി കാണുമ്പോൾ നാം നിരാശപ്പെടരുത്. ദൈവം നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റും, നമ്മുടെ ദാരിദ്ര്യത്തെ സമ്പന്നതയാക്കും, നമ്മുടെ വേദനകളെ മഹത്വമായി തീർക്കും, നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കും. ചരിത്രത്തിൽ ഇന്നോളം ജീവിച്ചിരുന്ന സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ സന്നിധിയിൽ സുരക്ഷിതരായി നിർഭയരായി ഒരുമിച്ച് ചേരും. തെസലോനിക്കയിലെ വിശ്വാസികളെ പൌലോസ് ഉയർത്തെഴുന്നേൽപ്പിന്റെ വാഗ്ദത്തത്താൽ ആശ്വസിപ്പിച്ചതുപോലെ നാം മറ്റുള്ളവരെ ഈ വലിയ പ്രത്യാശയാൽ ആശ്വസിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണം. മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ? തെസലോനിക്കയിലെ വിശ്വാസികളോട് സുവിശേഷം പറഞ്ഞവരെ കർത്താവിങ്കിലേക്ക് നയിച്ച പൌലോസ് അവിടെ നിന്നും ഓടിപ്പോരേണ്ടതായി വന്നു. കർത്താവിന്റെ ആസന്നമായ വരവിനെക്കുറിച്ച് അവിടുത്തെ പുതിയ വിശ്വാസികളെ പ്രബോധിപ്പിച്ച് പൌലോസ് ഇപ്പോൾ അവരുടെ ചില സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് നാം ഒന്ന് തെസലോനിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം നാലാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ ചിന്തിക്കുകയുണ്ടായല്ലോ. നാലാം അധ്യായത്തിന്റെ 18 വാക്യം വരെ നാം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ ലേഖനത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണല്ലോ, ഇതേ വിഷയമാകുന്നു പ്രധാനമായും അവിടെയും കൈകാര്യം ചെയ്യുന്നത്. അഞ്ചാം അധ്യായത്തിൽ നിന്നും കൂടി നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ വെളിച്ചത്തിൽ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് വിവരിക്കുന്നതാണ് വിഷയം. ഈ ലേഖനത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് നാം ചിന്തിച്ചു. നമ്മുടെ മനോഭാവം പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ ഏതോ കാര്യമായ തകരാറുണ്ട്. ക്രിസ്തുവിന്റെ വരവ് പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വലിയ പ്രത്യാശയാണ്. ക്രിസ്തുവിന്റെ വരവുമായുള്ള ബന്ധത്തിൽ ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസി ഉണർന്നും ജാഗ്രതയുമായി ഇരിക്കേണ്ടതാണ്. കാരണം ഒരു വിശ്വാസി മഹാപീഡനം എന്ന ഭയാനകമായ രാത്രിയിൽ പ്രവേശിക്കുകയില്ല. ആ സമയത്തെയാണ് കർത്താവിന്റെ ദിവസമെന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ദിവസം ആരംഭിക്കുന്നത് ഒരു രാത്രിയോടുകൂടിയാണ്. കാരണം അങ്ങനെയാണ് ദൈവം സമയം കുറിക്കാറുള്ളത്. അങ്ങനെയാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്, സന്ധ്യയായി ഉഷസുമായി ഒന്നാം ദിവസം. ദൈവം രാത്രി കൊണ്ട് ആരംഭിച്ച് പ്രകാശത്തിലേക്ക് വരുന്നു. അങ്ങനെ മഹാപീഡനം ക്രിസ്തുവിന്റെ തേജസ്സേറിയ ആയിരം ആണ്ടു വാഴ്ചയിലേക്ക് നയിക്കും. അന്ന് നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. രോഗോപശാന്തിയോടുകൂടെ നീതിസൂര്യൻ ഉദിക്കുന്ന ആ മഹത്തായ ദിവസം. യഹോവയുടെ ദിവസം എന്നുള്ളത് നാം പരിശോധിക്കേണ്ട ഒരു ശൈലിയാകുന്നു. അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കാലങ്ങളും സമയങ്ങളും സഭയുടെ സ്വത്തല്ലവ. അത് ഈ ലോകത്തിനുള്ളതും ഈ ലോകജനത്തിനുള്ളതുമാണ്. ഇസ്രായേലും ജാതികളും ആ കാലത്ത് രക്ഷിക്കപ്പെടും. സഭ ഒരു വ്യക്തിക്കു വേണ്ടി നോക്കിപ്പാർക്കുകയാണ്, കാലങ്ങൾക്കും സമയങ്ങൾക്കും വേണ്ടിയല്ല. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. രാത്രിയിൽ കള്ളൻ വരും പോലെ കർത്താവായ യേശു സഭയുടെ അടുത്തേക്ക് വരുന്നു എന്നല്ല ഇവിടുത്തെ ചിന്ത. സഭ കർത്താവ് വരുവാൻ വേണ്ടി നോക്കിക്കാത്തിരിക്കുകയാണ്. നാം ഒരു കള്ളനു വേണ്ടി നോക്കിക്കാത്തിരിക്കില്ലല്ലോ. കള്ളനു വേണ്ടി ഒരു കുറിപ്പെഴുതി വെച്ചിട്ട് നാം എങ്ങും പോകുകയില്ലല്ലോ. പ്രിയ കള്ളൻ അറിയുന്നതിന്, നിനക്കുവേണ്ടി ഞാൻ പുറകിലത്തെ കതക് തുറന്നിട്ടിട്ടുണ്ട്, അലമാരിയുടെ താക്കോൽ മേശയുടെ വലത്തെ ഡ്രോയിൽ കിടപ്പുണ്ട്. അങ്ങനൊരു കുറിപ്പ് സുബോധമുള്ള ആരും എഴുതി വെക്കില്ല, വെക്കുമോ? നാം സാധാരണ വീട്ടിൽ നിന്നും എവിടെങ്കിലും പോകുമ്പോൾ സകലവും പരിശോധിക്കും, മുറിയെല്ലാം പൂട്ടും, പ്രധാന കതക് രണ്ട് താഴിട്ട് പൂട്ടും. എങ്ങനെങ്കിലും കള്ളനെ വീട്ടിൽ കയറ്റാതിരിക്കുവാനാണ് നാം ശ്രമിക്കാറുള്ളതല്ലേ? അതുപോലെ കർത്താവായ യേശു ഒരു കള്ളനെപ്പോലെ തന്റെ സഭയിലേക്കല്ല വരുന്നത്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം കർത്താവ് ഒരു കള്ളനെപ്പോലെ ലോകത്തിലേക്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന്റെ നാൾ പെട്ടെന്ന് ഭൂമിയിലേക്ക് വരും. മഹാപീഡനകാലം എന്ന രാത്രിയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. ഒടുവിലായി കർത്താവ് തന്നെ വ്യക്തിപരമായി ഈ ഭൂമിയിലേക്ക് വരും. കർത്താവിന്റെ നാൾ പെട്ടെന്ന് വരും. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നുഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നിന്നും സംബോധന മാറിയത് കണ്ടോ? ആദ്യം സഹോദരന്മാരെ എന്നും നിങ്ങൾ എന്നുമൊക്കെയാണ് നാം കാണുന്നത്. എന്നാൽ മൂന്നാം വാക്യത്തിൽ അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ, ഈ പറഞ്ഞ സമയമാകുമ്പോഴേക്കും വിശ്വാസികൾ എടുക്കപ്പെട്ടു കഴിയും. വീണ്ടും ഞാൻ പറയട്ടെ, കർത്താവിന്റെ നാളെന്ന് പറയുന്നത് മഹാപീഡനകാലത്തോടെ ആരംഭിച്ച് ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലൂടെ കടന്നുപോകുന്ന ഒന്നായിരിക്കും. ഇതേക്കുറിച്ച് പറയുന്ന അനേകം വേദഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് യെശയ്യാപ്രവചനം 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും ദൈവം എങ്ങനെയാണ് സമൂഹത്തിന്മേലും ഭരണകൂടങ്ങളിന്മേലും സൈന്യത്തിന്മേലും കച്ചവടത്തിന്മേലും മനുഷ്യന്റെ നിഗളത്തിന്മേലും മതത്തിന്മേലും ന്യായവിധി നടത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. യെശയ്യാപ്രവചനം 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്നും മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ഒരു കോപ ദിവസമായിട്ടാണ് അത് ആരംഭിക്കുന്നത്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. യോവൽ പ്രവചനത്തിൽ നാം വായിക്കുന്നത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ, ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. പ്രവാചകൻ 2-ാം അധ്യായത്തിൽ അതിനെ ഇരുട്ടും അന്ധകാരവുമുള്ളൊരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ളൊരു ദിവസം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ കർത്താവിന്റെ നാളിനെക്കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രം അതത്രേ. യഹോവയുടെ നാൾ മഹാപീഡനകാലത്തോടെ ആരംഭിച്ച് ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലൂടെ പോകുന്ന ഒന്നത്രേ. അതാണ് പഴയ നിയമത്തിലെ ഒരു ചിന്താവിഷയം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം, സഭയെ ലോകത്തിൽ നിന്നും എടുക്കുവാനായി ക്രിസ്തു വരുന്നത്, അത് പഴയ നിയമത്തിലെങ്ങും സൂചിപ്പിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ പ്രതിരൂപങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഹാനോക്കിന്റെയും ഏലിയാവിന്റെയും അനുഭവങ്ങൾ അതിന്റെ പ്രതീകങ്ങൾ ആകുന്നു. അവർ രണ്ടുപേരും കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ജീവനോടെ എടുക്കപ്പെട്ടു. എന്നാൽ കർത്താവായ യേശു തന്നോടുകൂടെ ആയിരിക്കാൻ ഒരു കൂട്ടം ആളുകളെ എടുക്കുവാൻ പോകുന്നു എന്ന് പഴയ നിയമത്തിൽ എങ്ങും പഠിപ്പിച്ചിട്ടില്ല. ഈ മഹൽ സത്യം ആദ്യമായി വെളിപ്പെടുത്തിയത് മാളിക മുറിയിൽ അന്ത്യ അത്താഴ സമയത്താണ്. അവിടെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 14:2 രണ്ടും മൂന്നും വാക്യങ്ങളിൽ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തിരുവചനത്തിൽ ആദ്യമായി ഈ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ ഭാഗത്താണ്. പൌലോസ് അത് നാം പഠിച്ചു കഴിഞ്ഞ അധ്യായത്തിൽ, അതെ 1 തെസ്സലോനിക്കർ 4 വിശദീകരിച്ചു. എന്നിരുന്നാലും 5 അവൻ സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ സുപരിചിതമായ ഒരു വിഷയമാണ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. ലോകത്തിന് അത് അറിയാതിരുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു വലിയ സംഭവമായിരിക്കും. അവർ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. ലോകം ഒരു വലിയ സമാധാനത്തിന്റെ കാലയളവിൽ പ്രവേശിക്കാമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ വലിയ പീഡനത്തിന്റെ അവസ്ഥയിലേക്ക് വീഴുന്നു. ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിലേക്കും വലിയ യുദ്ധവും ഈ പറഞ്ഞ സമയത്തായിരിക്കും. അത് അവരുടെ മേൽ രാത്രിയിൽ കള്ളൻ വരുന്നതുപോലെ വന്നു വീഴും. സമാധാനത്തിനായി എല്ലാ ക്രമീകരണങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്ന മനുഷ്യന് വരുന്നത് പീഡനമാണ്. 4-5 നോക്കിക്കാട്ട്, 5:4. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. സഭയുടെ ഉൾപ്രാവണം വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നാം ഇന്നായിരിക്കുന്ന ഈ കൃപായുഗം അതോടെ അവസാനിക്കും. അവന്റെ നാമത്തിനായി ഒരു കൂട്ടത്തിനെ വിളിക്കുന്നത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് കൊണ്ടുവരുന്നത് സഭ എടുക്കപ്പെടുന്നതോടെ അവസാനിക്കും. നാം ഇന്ന് ആയിരിക്കുന്ന കാലത്ത് ദൈവം മനുഷ്യരെ തന്റെ വശത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രധാന പ്രവർത്തനം അതാകുന്നുവല്ലോ. ഉൾപ്രാവണം ഈ യുഗത്തിന്റെ അവസാനം കൊണ്ടുവരുന്നത് മാത്രമല്ല, പിന്നെയോ രണ്ടാമതായി അത് യഹോവയുടെ ദിവസം ആരംഭിക്കുകയും ചെയ്യും. സഭ ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെടുമ്പോൾ മഹാപീഠനം ആരംഭിക്കും. ഉൾപ്രാവണമെന്ന ഒരു സംഭവത്താൽ കൃപയുടെ നാൾ അവസാനിക്കും, യഹോവയുടെ നാൾ ആരംഭിക്കും. അത് ഒരു ദിവസം അടയ്ക്കുകയും വേറൊന്ന് തുറക്കുകയും ചെയ്യുന്നു. നാം വായിച്ചു, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല എന്ന്. എന്തുകൊണ്ട് അങ്ങനെയല്ല? കാരണം നാം അപ്പോൾ അവിടെ കാണില്ല. 4 നാം കണ്ടതാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോട് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമെന്ന്. അവൻ വന്ന് തന്റെ സഭയെ ഭൂമിയിൽ നിന്നും എടുക്കും. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളാകുന്നു എന്ന് നാം വായിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇനിയും വരുവാനിരിക്കുന്ന വ്യവസ്ഥിതിക്കുള്ളവരല്ല നിങ്ങൾ, പിന്നെയോ നാം ഇന്ന് ആയിരിക്കുന്ന കൃപയുടെ വ്യവസ്ഥിതിക്കുള്ളവരാണ് നാം. പ്രിയ സുഹൃത്തെ, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വ്യത്യാസങ്ങൾ നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിരാശാജനകമാകും വണ്ണം ആശയക്കുഴപ്പത്തിലാകും. ഇന്ന് ദൈവവചനം ഈ പറഞ്ഞതുപോലെ അറിയുവാൻ പാടില്ലാത്തതിനാൽ ആകെ ആശയക്കുഴപ്പത്തിലുള്ള അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതും ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്നവർ തന്നെ. അവർ ചിന്താക്കുഴപ്പത്തിലാകുന്നെങ്കിൽ പിന്നെ എന്തു പറയാനാണ്? ഞാൻ അങ്ങനെയുള്ള പലരോടും സംസാരിച്ചിട്ടുണ്ട്. പലരും പറയുന്നത്, ഓ, കൂടുതൽ പഠിച്ചാൽ സംശയം കൂടും, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതേ ഇല്ല എന്ന്. ഒരു വ്യക്തി പറഞ്ഞു, അയാൾ പ്രവചന പഠനം നിർത്തി, ഇനിയും അതിൽ ഒന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? അല്പം സമയമെടുത്ത് ദൈവവചനം മൊത്തം പഠിക്കുവാനുള്ള ക്ഷമയില്ല. എവിടെ നിന്നെങ്കിലും വായിക്കുന്നതും കേൾക്കുന്നതും കൊണ്ട് ഒന്നുമാകില്ല കേട്ടോ. പഠിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഈ കാര്യത്തിൽ സഹായിക്കും. കർത്താവിന്റെ നാൾ വരുമ്പോൾ നാം കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ പോകുകയാണ്. നാം അന്ധകാരത്തിലല്ല. രാത്രിയിൽ കള്ളൻ വരുന്നതുപോലെ ആ നാൾ നമ്മെ പിടിക്കുകയില്ല. ഒരു കള്ളൻ വരുന്നതുപോലെ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വരില്ല. സഭ ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും നമ്മുടെ ദൈവവും രക്ഷിതാവുമായ അവന്റെ മഹത്വകരമായ പ്രത്യക്ഷതയ്ക്കായും കാത്തിരിക്കുകയാണ്. തുടർന്ന് പൌലോസ് വിശ്വാസികൾക്ക് പ്രബോധനം നൽകുന്നു, ആറാം വാക്യത്തിൽ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. സഭയുടെ ഉൾപ്രാപണം, ആ ഭാഗ്യകരമായ പ്രത്യാശ ഏത് സമയത്തും സംഭവിക്കാം. ഈ കാരണത്താൽ നാം ഉറങ്ങുന്ന വിശ്വാസികളാകരുത്. ഇന്ന് ഒട്ടുമുക്കാലും ഉറങ്ങുന്ന വിശ്വാസികളെ നമുക്ക് കാണാവുന്നതാണ്. ആത്മീക കാര്യത്തിൽ ഒരു താൽപര്യവുമില്ലാതെ ഉറക്കം തൂങ്ങികളായി കഴിയുന്നവർ. മഹാപീഡനത്തിന്റെ ഭയാനകമായ കാലത്തിനു മുൻപ് കർത്താവ് തന്റെ സഭയെ ഈ ലോകത്തിൽ നിന്നും എടുക്കുവാൻ പോകുന്നു എന്നുള്ള വസ്തുതയുടെ വീക്ഷണത്തിൽ പൌലോസ് പറയുന്നത്, നാം ശേഷമുള്ള മനുഷ്യരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. സുബോധം എന്നുള്ളതിന് അനേകം അർത്ഥങ്ങളുണ്ട്. നല്ല ബോധം ഉള്ളവരായിരിക്കുക എന്ന അർത്ഥമാണ് ഒന്നാമത്. അതായത് മദ്യമോ മയക്കുമരുന്നുകളോ കഴിക്കാതെ അതിന്റെ ലഹരിയിൽ സുബോധം നഷ്ടപ്പെടാതെയുള്ള ജീവിതം. എന്നാൽ മദ്യമോ മയക്കുമരുന്നുകളോ അതുമൂലമല്ലാത്ത ലഹരിയും ഉണ്ടെന്നോർക്കണം. അനേകം ആളുകളും അധികാരത്തിന്റെ ലഹരിയിലാണ്, മറ്റനേകരും പണമുണ്ടാക്കുന്ന ലഹരിയിലാണ്, വേറെ ചില ആളുകൾ ലോകത്തിന്റെ സുഖങ്ങളുടെ ലഹരിയിലാണ്. അവർ ഈ കാര്യങ്ങളാൽ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവരുടെ ചിന്ത എല്ലായ്പ്പോഴും പണമുണ്ടാക്കുക, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുക, അതല്ല എങ്കിൽ എങ്ങനെ കൂടുതൽ സുഖിക്കാമെന്ന ചിന്തയാണ്. ഈ കാരണങ്ങളാൽ അവർക്ക് ക്രിയാത്മകമായി ഒന്നും ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഒരു ദൈവപൈതൽ സുബോധമായിരിക്കണം, ഉണർന്നിരിക്കണം. എന്തുകൊണ്ട്? കാരണം ഈ പറഞ്ഞ അതിമഹത്തായ സംഭവങ്ങൾ ഭാവിയിൽ നടക്കേണ്ടതുണ്ട്. കർത്താവിന്റെ പുനരാഗമനത്തിന്റെ വളരെ അടുത്താണ് നാം ഇന്ന് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് തീർച്ച പറയുവാൻ എനിക്കറിയില്ല. എന്നാൽ നാം എങ്ങനെ ഒരു കാലത്തിലാകുന്നു ജീവിക്കുന്നത് എന്ന് നമുക്കൊക്കെ ഊഹിക്കാമല്ലോ. പൌലോസ് പറഞ്ഞതിനോട് ചേർന്ന് നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. അവൻ വീണ്ടും സുബോധം എന്ന പദം ഉപയോഗിക്കുന്നു. നമുക്കൊരു ഉത്തരവാദിത്വം നിർവഹിക്കുവാനുണ്ട്. ഇത് നാം മനസ്സിലാക്കണം. സുബോധം നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്വത്തിൽ വീഴ്ച സംഭവിക്കും. സുബോധം എന്നുള്ളതിന് ചില സ്ഥലങ്ങളിൽ നിർമ്മതരായിരിക്കീനെന്നും മറ്റ് ചില സ്ഥലങ്ങളിൽ സ്വയനിയന്ത്രണം ഉള്ളവരായിരിക്കീനെന്നും പറയുന്നു. അതെ, സ്വയനിയന്ത്രണമില്ലാത്തവർ സുബോധമില്ലാത്തവരാണ്. സ്വയനിയന്ത്രണം ആത്മാവിനാൽ ലഭിക്കുന്നതാകുന്നു എന്ന് നാം ഓർക്കണം. വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട്. ഇത് കേട്ടിട്ട് ഒരു പടയാളിയുടെ ഡ്യൂട്ടി പോലെ തോന്നുന്നില്ലേ? അതുപോലൊരു ഉത്തരവാദിത്വത്തിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസവും സ്നേഹവും എന്ന കവചം ഹൃദയത്തെ സംരക്ഷിക്കുന്നതിനാണ്. അവിടമാണല്ലോ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രക്ഷയുടെ പ്രത്യാശയാണ് ശിരസ്ത്രം. ഓരോ വിശ്വാസിയും ഈ ഹെൽമറ്റ് ധരിച്ചിരിക്കണം. ഇവിടെ ഇതാ വീണ്ടും വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഈ ലേഖനത്തിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട വാക്കുകൾ മൂന്നാം പ്രാവശ്യം നാം കാണുന്നു. ആദ്യം സ്നേഹപ്രയത്നം, വിശ്വാസത്തിന്റെ വേല, പ്രത്യാശയുടെ സ്ഥിരത, ഇവ നാം കണ്ടതോർക്കുമല്ലോ. വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമാണ്. രക്ഷിക്കുന്ന ഒരു വിശ്വാസം പ്രവൃത്തിയെടുക്കും. വിശ്വാസത്തിന്റെ ഫലമാണ് പ്രവർത്തനം. വിശ്വാസം ഭൂതകാലത്തിലേക്ക് നോക്കുന്നു, നാം കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ച ആ അനുഭവം. സ്നേഹം, അത് വർത്തമാനകാലത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു വിശ്വാസിക്ക് തന്റെ ചുറ്റുമുള്ളവരുമായുള്ള ബന്ധമാകുന്നു സ്നേഹം. രക്ഷയുടെ പ്രത്യാശ ഭാവിക്കായുള്ള ആ അനുഗ്രഹീത പ്രത്യാശയാകുന്നു. നാം ആ മഹോപദ്രവകാലത്തിനായി നോക്കിപ്പാർക്കുകയല്ല. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആഹ്ലാദം എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് സന്തോഷത്തിന്റെ അവസരമല്ല. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമായ ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടാണ് നാം നോക്കിപ്പാർക്കുന്നത്. അതത്രേ നമ്മുടെ ഏറ്റവും മഹത്തായ പ്രതീക്ഷ. ഒന്ന് യോഹന്നാൻ 3 രണ്ടാം വാക്യത്തിൽ യോഹന്നാൻ എഴുതുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. എന്റെ മേലുള്ള ദൈവത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞില്ല, അതുകൊണ്ട് താങ്കൾ എന്നോട് അസഹിഷ്ണുത കാണിക്കരുതേ സുഹൃത്തെ. ഇപ്പോഴും കർത്താവ് എന്നെ ശരിയാക്കുന്നതേയുള്ളൂ. ഇന്ന് നമുക്ക് ആ രക്ഷയുടെ പ്രത്യാശയുണ്ട്. അവൻ എന്നിൽ ആരംഭിച്ചത് പൂർത്തീകരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പൗലോസ് പറഞ്ഞത്, നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു എന്നത്രേ. അടുത്ത വാക്യം നോക്കി കേട്ടോ, 9 വാക്യം. ദൈവം നമ്മെ ക്രോധത്തിനല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്കായാണ് നിയമിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ ക്രോധത്തിനല്ല നിയമിച്ചിരിക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ച എന്നൊന്ന് ഇല്ല എന്ന് വാദിക്കുന്നവർക്ക് പോലും ഇത് വ്യക്തമായിരിക്കണം. എന്നാൽ ഏതോ കാരണത്താൽ അവർ ആ വിഷയം വിട്ടുകളയുന്നു. ദൈവം നമ്മെ ആ ക്രോധ ദിവസത്തിനായിട്ടല്ല നിയമിച്ചിരിക്കുന്നത്. അതെ, മഹോപദ്രവത്തിനായിട്ടല്ല. അത് ന്യായവിധിയുടെ ഒരു സമയമായിരിക്കും. ക്രിസ്തു നമ്മുടെ ശിക്ഷാവിധിയെല്ലാം വഹിച്ചതിനാൽ സഭ ആ കാലത്തിലൂടെ കടന്നുപോകില്ല എന്നത് തീർച്ചയാണ്. ഒരുപക്ഷെ താങ്കൾ എന്നോട് ചോദിക്കുന്നുണ്ടാകും, എടോ, സഭയെ എടുത്തുകൊള്ളപ്പെടുമ്പോൾ അങ്ങനെ അങ്ങ് എടുക്കുവാൻ തക്കവണ്ണം താൻ നല്ലവനാണോ എന്ന്? ഒരിക്കലും അല്ല കേട്ടോ സുഹൃത്തെ. രക്ഷിക്കപ്പെടുവാൻ പോലും ഞാൻ നല്ലവനല്ല. മതിയല്ലോ. എന്നാൽ ദൈവം തന്റെ കൃപയാൽ എന്നെ രക്ഷിച്ചു. ഇനിയും അവിടുന്ന് തന്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ഞാൻ സകല വിശുദ്ധന്മാരോടും കൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാൻ പോകുകയാണ്. കാരണം ദൈവകൃപ. അതല്ലാതെ എന്തു പറയുവാനാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് ദൈവം നമ്മെ വലിയ ക്രോധത്തിനല്ല നിയമിച്ചിരിക്കുന്നത്. അതെ, മഹോപദ്രവത്തിനു വേണ്ടിയല്ല. പിന്നെയോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്കായി. 10 വാക്യം കൂടി നമുക്ക് പഠിക്കാം. അവിടെ നാം കാണുന്നു, അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചത് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിനാണ്. ആദ്യം നമ്മുടെ മരണമാണ് സംഭവിക്കുന്നതെന്നാലും അതല്ല എങ്കിൽ അവിടുത്തെ വരവ് വരെ നാം ജീവിച്ചിരുന്നാലും നാം അവനോടൊപ്പം ജീവിക്കും. സഭയിലെ ബഹുഭൂരിപക്ഷവും മരണവാതിലിൽ കൂടി അപ്പുറത്തേക്ക് കടന്നുകഴിഞ്ഞു. ഒരു ദിവസം എത്ര മഹത്തായ ഒരു എഴുന്നള്ളത്തായിരിക്കും നടക്കുവാൻ പോകുന്നത്. സകല രക്തസാക്ഷികളും വിശുദ്ധന്മാരും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന സമയം. കൃപയാൽ നാമും അവിടെ ഉണ്ടാകും എന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ആയുസ്സിന് അർത്ഥം നൽകുന്നത്. ഇനിയും ഈ മനോഹര സത്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് എന്താണ്? അടുത്ത വാക്യം അതാണ് പറയുന്നത്, അന്യോന്യം പ്രബോധിപ്പിക്കുക. വിശ്വാസികളായ നമുക്ക് എത്ര വലിയ ആശ്വാസമാണ് ഈ യാഥാർത്ഥ്യങ്ങൾ നൽകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കതേക്കുറിച്ച് കൂടുതൽ പഠിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. എത്ര പ്രോത്സാഹജനകമായ, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന വചനം. അവിടുത്തെ വചനം പഠിക്കുവാനുള്ള ആവേശം ഞങ്ങൾക്ക് തരണമേ. വചനം കേട്ട എല്ലാവരെയും അതിനായി അവിടുന്ന് ശക്തീകരിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഒരു പ്രത്യേക അറിയിപ്പ്. താങ്കൾ ഒരു അർത്ഥപൂർണമായ ക്രിസ്തീയ ജീവിതം ആഗ്രഹിക്കുന്നില്ലേ? ഇതാ ഒരു സുവർണ അവസരം. ഓഗസ്റ്റ് 17 മുതൽ 19 വരെ കേരളത്തിൽ ഒരു പ്രത്യേക സമ്മേളനം ഞങ്ങൾ താങ്കൾക്കായി ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
അപ്പോസ്തലനായ പൌലോസ് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനങ്ങളുടെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങളുടെ വിലാസം ജീവസന്ദേശം പോസ്റ്റ് ബോക്സ് നമ്പർ 3 തിരുവല്ല 5 കേരള. വിലാസം ഒരിക്കൽ കൂടി ജീവസന്ദേശം പോസ്റ്റ് ബോക്സ് നമ്പർ 3 തിരുവല്ല 5 കേരള. ഇമെയിൽ ഐഡി malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
നീ ഓർക്കുമോ നിന്നെ? നിന്റെ പേര് കേശുനാഥൻ ചൊരിഞ്ഞതാ കൃപകളേ.